വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട്. മത്തായി 14:22. അപ്പം വർദ്ധിപ്പിച്ച് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയതിനു ശേഷമായിരുന്നു ആ സംഭവം. യേശുവാകട്ടെ മലയിലേക്ക് പിൻവാങ്ങി അവിടെ ഏകാന്തതയിൽ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ വാക്കുകേട്ട് യാത്ര തിരിച്ച ശിഷ്യന്മാരുടെ കടലിലെ അവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. വഞ്ചിയാകട്ടെ യേശു നിന്നിരുന്ന കരയിൽ നിന്നും വളരെ ദൂരെയും കാറ്റിനെ സർവശക്തിയോടും കൂടെ അതിജീവിച്ച് മുന്നോട്ടു പോയെങ്കിലും അവരാകെ തളർന്നുപോയി. ഒരുപക്ഷെ ഈ പ്രതികൂലത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം, യേശുവിനെ കൂടാതെയുള്ള ഈ യാത്ര ദൈവഹിതം തന്നെ ആയിരുന്നോ എന്ന്. എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അവരുടെ ഭയപ്പാടിൽ യേശുവിനെ കണ്ട് അവർക്ക് തോന്നിയത് അത് ഭൂതമാണെന്നാണ്. അവർ ഭയപ്പെട്ട് വിളിച്ചുകൂവി, അതാ ഭൂതം, അതാ ഭൂതം, ദൈവമേ രക്ഷിക്കണേ, ഇതിൻ്റെ അർത്ഥമെന്താണ്? തീർച്ചയായും അവർ വിശ്വസിച്ചിരിക്കണം ഈ വഞ്ചി യാത്ര പിശാചിൻ്റെ പദ്ധതിയായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് അവർ ഭൂതമെന്ന് പറഞ്ഞ് അലറി വിളിച്ചത്. പക്ഷേ യേശു അവരോട് പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. അപ്പോൾ ശിമയോൻ പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിൽ കൂടി യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നതുകൊണ്ട് അവൻ വീണ്ടും ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്തിന്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമായും നീ ദൈവപുത്രനാണ്. അങ്ങനെ ആ യാത്ര അത്ഭുതകരമായ ഒരു ദൈവാനുഭവമായി മാറി. കാറ്റ് പ്രതികൂലമോ? നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ കാറ്റ് പ്രതികൂലമാണോ? ആഞ്ഞടിക്കുന്ന കാറ്റിൽ വഞ്ചി തുഴഞ്ഞ് തളർന്നവശരായി നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകാം, ഈ യാത്ര ദൈവഹിതം തന്നെ ആയിരുന്നോ എന്ന്. ഒരുപക്ഷെ പിശാചിൻ്റെ തട്ടിപ്പോ സാത്താൻ്റെ പദ്ധതിയോ ആയിരുന്നോ ഈ യാത്രയെന്ന് നിങ്ങളും സംശയിച്ചിട്ടുണ്ടാകാം. കൂടെ വരാതെ തനിച്ച് തങ്ങളെ നടുക്കടലിലേക്ക് പറഞ്ഞുവിട്ട യേശുവിനെ നിങ്ങൾ പഴിചാരിയിട്ടുണ്ടാകാം. എന്നാൽ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും. അതൊരുപക്ഷെ രാത്രിയുടെ 4-ാം യാമത്തിലോ അതിനു മുൻപോ പിൻപോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അവൻ വരും, വരാതിരിക്കില്ല, തീർച്ച. ഇതൊരു തെറ്റായ ധാരണ. പൊതുവെ വിശ്വാസികളുടെ ലോകത്തിനൊരു തെറ്റിദ്ധാരണയുണ്ട്, കർത്താവിൻ്റെ വാക്കുകേട്ട് പുറപ്പെട്ടാൽ എല്ലാം എപ്പോഴും ഓക്കെ ആയിരിക്കുമെന്ന്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാവുകയില്ല എന്നും ഇവർ കരുതുന്നു. അത് ശരിയല്ല. കർത്താവിൻ്റെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ആദ്യ പ്രതിസന്ധി സ്വന്തം ജനത്തിൻ്റെയും സ്വന്തം നാട്ടുകാരുടെയും തിരസ്കരണമായിരുന്നു. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യോഹന്നാൻ 1:11 എഴുതപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു തൻ്റെ പരസ്യ ജീവിതത്തിൽ യേശു നേരിട്ട ആദ്യത്തെ പ്രതികൂലക്കാറ്റ്. അവരുടെ അവിശ്വാസം നിമിത്തം അവന് അവിടെ, അതായത് സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ, അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 13:53-58 വാക്യങ്ങൾ. സ്വന്തപ്പെട്ടവരാൽ പുറത്താക്കപ്പെട്ടവരായിരിക്കാം നിങ്ങൾ. ബന്ധുജനങ്ങളാലും സ്വന്തം നാട്ടിലും അവഗണിക്കപ്പെട്ടവനായിരിക്കാം നിങ്ങൾ. നിന്റെ ചുറ്റുപാടുമുള്ളവർ നിനക്ക് യാതൊരു വിലയും തരുന്നില്ലായിരിക്കാം. മനസ്സ് തളർന്നു പോകരുത്. ഈ പ്രതികൂല കാറ്റ് യേശുവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞുവീശിയിരുന്നു. പക്ഷേ അവിടുന്ന് തകർന്നു പോയില്ല. അവനെ സ്വീകരിക്കുന്നവരുടെ വലിയൊരു നിര അവൻ്റെ പരസ്യ ജീവിതത്തിൽ ദൈവപിതാവ് ഒരുക്കിക്കൊടുത്തു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12. ഇങ്ങനെ നോക്കിയാൽ തികഞ്ഞ പ്രതികൂലങ്ങളുടെ നടുവിലായിരുന്നു യേശുവിൻ്റെ പരസ്യജീവിതം. പ്രിയ സുവിശേഷ വേലക്കാര, കുടുംബജീവിതക്കാര, സന്യസ്ത, സ്വന്തപ്പെട്ടവരും ചുറ്റുമുള്ളവരും മാനിച്ചില്ലെങ്കിലും നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവം, കർത്താവായ യേശു നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6. 24 മണിക്കൂറും തനിക്കെതിരായി കൊലക്കെണിയൊരുക്കി കാത്തിരുന്ന പുരോഹിത പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും ഫരിസേയരുടെയും തന്നെ എതിർത്ത അവിശ്വാസികളുടെയും നടുവിലായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷാ ജീവിതം. പക്ഷേ യേശു അവരൊരുക്കിയ പ്രതികൂല തരംഗങ്ങളിൽ അടിപതറി വീഴാതെ വിജയകരമായി തൻ്റെ സുവിശേഷയാത്ര പൂർത്തിയാക്കി. യൗസേഫും മറിയവും. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നമുക്കൊരു ക്രിസ്മസ് സമ്മാനിക്കുവാൻ വേണ്ടി യൗസേഫും മറിയവും പിന്നിട്ട പ്രതികൂലങ്ങളുടെ വഴികൾ വളരെ ഏറെയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന സമ്മതവാക്ക് ദൈവത്തോട് പറഞ്ഞ നിമിഷം മുതൽ മറിയത്തിൻ്റെ ജീവിതവും യേശുവിൻ്റെ വളർത്തപ്പനും മറിയത്തിൻ്റെ അതിവിദഗ്ധ ഭർത്താവുമാകാൻ നിയോഗിക്കപ്പെട്ട നിമിഷം മുതൽ യൗസേഫിൻ്റെ ജീവിതവും തികഞ്ഞ പ്രതികൂലങ്ങളുടെ നടുവിലേക്കാണ് എടുത്തെറിയപ്പെട്ടത്. ലോകത്തിൻ്റെ രക്ഷകനെ പ്രസവിക്കാനൊരിടം തേടി നടത്തിയ പ്രതികൂലങ്ങൾ നിറഞ്ഞ ആ അന്വേഷണയാത്ര എത്ര വേദനാജനകമായിരുന്നു. പ്രസവിക്കാനൊരിടം മനുഷ്യരുടെ ഇടയിൽ അവർക്ക് കിട്ടിയില്ല എന്നതാണ് ഏറെ സങ്കടകരമായ വസ്തുത. മൃഗത്തൊഴുത്തിലാണല്ലോ അവർക്കിടം കിട്ടിയത്. അതിനുശേഷവും ലോകത്തിൻ്റെ രക്ഷകനായ സർവശക്തനായ ദൈവപുത്രൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ആ ദരിദ്ര ദമ്പതികൾ അന്യഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിലേക്ക് ഈജിപ്തിലേക്ക് നടത്തിയ യാതന നിറഞ്ഞ കാൽനടയാത്ര തികഞ്ഞ പ്രതികൂല കാറ്റായിരുന്നില്ലേ? ദൈവവാക്ക് കേട്ട് പുറപ്പെട്ട ദൈവപുത്രൻ്റെ അമ്മയ്ക്കും വളർത്തപ്പനും ഇതാണ് അനുഭവമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് എത്രയധികമായിരിക്കും. മോശയുടെ ജീവിതത്തിൽ പഴയ നിയമത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നയിക്കപ്പെട്ട ഓരോ പ്രവാചകൻ്റെയും ജീവിതം പ്രതികൂല കാറ്റടിച്ച് പലപ്പോഴും കഷ്ടതയിലായിത്തീർന്നിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന ദേശമായ കാനാൻ ദേശത്തിലെത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ട മോശയുടെ ജീവിതം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. മോശ പിറന്നു വീണത് തന്നെ അന്നത്തെ രാജാവായ ഫറവോയുടെ കിരാതമായ ഭരണത്തിൻ കീഴിൽ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞായിട്ടാണ്. എന്നാൽ ദൈവകരത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിമിത്തം ഫറവോയുടെ തന്നെ മകളുടെ വളർത്തുപുത്രനായി സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് സുന്ദരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് വളർന്നു വരാനുള്ള ഭാഗ്യം മോശയ്ക്കുണ്ടായി. എന്നാൽ ഒരു യുവാവായി തീർന്നപ്പോൾ കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ കഷ്ടതകളിൽ അലിഞ്ഞു ചേരാൻ അവൻ തന്നെ തന്നെ സമർപ്പിച്ചു. പക്ഷേ സ്വജനമായ ഒരു ഹെബ്രായൻ തന്നെ മോശയോട് കയർത്തു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? 2:14. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട മോശയ്ക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടതായി വന്നു. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടത്. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ അടുത്തേക്ക് അയക്കപ്പെട്ട മോശ ജന്മം മുതലേ വിക്കനായിരുന്നു. അവൻ ദൈവത്തോട് കേണപേക്ഷിച്ചു, കർത്താവെ, എന്നെ ഒഴിവാക്കി വേറെ ആരെയെങ്കിലും അയക്കണമേ. സർവശക്തനായ ദൈവത്തിന് മോശയുടെ വിക്ക് ഒരു നിമിഷം കൊണ്ട് മാറ്റിക്കൊടുക്കാമായിരുന്നു. പക്ഷേ ദൈവം അത് ചെയ്തില്ല. പകരം സ്ഫുടമായി സംസാരിക്കാൻ കഴിയുന്ന അഹറോനെ കൂട്ടിനായി കൊടുത്തു. അവിടെയും മോശയുടെ എളിമപ്പെടൽ ദൈവം ആഗ്രഹിച്ചിരുന്നിരിക്കണം. നമ്മുടെ കുറവുകൾ നമ്മളിൽ നിന്നും എടുത്തു മാറ്റാതെ കുറവുകളോടുകൂടി തന്നെ ദൈവം നിയോഗിക്കുന്ന കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുമ്പോൾ മനസ്സിടിഞ്ഞു പോകരുത്. നമ്മെ ഇണക്കാൻ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളെയോ വ്യക്തികളെയോ ദൈവം ഒരുക്കിയിട്ടുണ്ടാകും. വിക്കോടുകൂടി തന്നെ മോശയെ വിജയത്തിലെത്തിച്ച ദൈവം നമ്മുടെ കുറവുകളോടുകൂടി തന്നെ നമ്മെയും നയിക്കും, വിജയത്തിലെത്തിക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് വാഗ്ദത്ത് നാട്ടിലേക്ക് നയിച്ച മോശ നേരിട്ട ഏറ്റവും വലിയ പ്രതികൂല കാറ്റ് പുറമേ നിന്നുള്ള ആക്രമണങ്ങളായിരുന്നില്ല. താൻ നയിച്ച ജനത്തിൻ്റെ ദൈവത്തിലുള്ള അവിശ്വാസവും മോശയോടുള്ള പിറുപിറുപ്പുമായിരുന്നു. ചെറിയൊരു പ്രതികൂലം യാത്രയിൽ നേരിടുമ്പോഴേക്കും അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവരെ മോചിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്ത ദൈവത്തെയും അതിനുപകരണമായിത്തീർന്ന മോശയെയും അവിശ്വസിക്കുകയും അവർക്കെതിരായി കഠിനമായി പിറുപിറുക്കുകയും മത്സരബുദ്ധിയോടെ മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നു. ഒരിക്കലല്ല, അനേക വട്ടം ഇത് ആവർത്തിച്ചു. ഇത്തരത്തിലൊരു ജനത്തെയാണ് മരുഭൂമിയിൽ 40 വർഷക്കാലം മോശ ചുമന്നത്. മോശ സീനായമലയിൽ കർത്താവിനെ ആരാധിക്കുവാനും ദൈവകൽപ്പനകൾ സ്വീകരിക്കുവാനും പോയ സമയത്ത് അവർ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. ഈ സമയത്ത് തങ്ങളെ നയിച്ച സർവശക്തനായ ദൈവത്തെ മറന്ന് സകലവിധ അഴിഞ്ഞാട്ടങ്ങളിലും അവർ മുഴുകി. അതിന് ശിക്ഷയായി ദൈവം തൻ്റെ ജനത്തെ ഒന്നൊഴിയാതെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മോശ കർത്താവിനോട് അവരുടെ ജീവന് വേണ്ടി കെഞ്ചിക്കൊണ്ട് ഇപ്രകാരം മധ്യസ്ഥം പറയുന്നു: അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്നും എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. പുറപ്പാട് 32:32. ഇതായിരുന്നു മോശ. പ്രതികൂല കാറ്റുകൾ ഒന്നിനു പുറമെ ഒന്നായി മോശയുടെ ജീവിതത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചിട്ടും മോശ ഒരിക്കലും പതറിയില്ല. ഒരിക്കൽ പോലും ദൈവത്തെ അവിശ്വസിച്ചില്ല. ഇത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു ഈ ദൈവവിളി എന്ന് സംശയിച്ചില്ല. പാറ പോലെ ഉറച്ച മോശയുടെ വിശ്വാസം നമുക്ക് മാതൃകയായിരിക്കട്ടെ. അങ്ങനെയൊരു വിശ്വാസത്തിനുടമയായി തീരാൻ വേണ്ടി ഏറെ പ്രതികൂലങ്ങളുടെ അനുഭവങ്ങൾ നേരിട്ട യൗസേഫും മേരിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ആവേ മരിയാ.